SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, ശ്രീ സജി ജോൺ, SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയമാവുകയാണ് അടുത്ത ആഴ്ച മുതൽ. മുൻവർഷത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും കാര്യമായ വ്യത്യാസം ഇത്തവണ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ വരുത്തിയിട്ടുണ്ടോ?
ഈ വർഷത്തെ ടാക്സ് റിട്ടേണിൽ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കാറിന്റെ ക്ലെയിമിൽ മാത്രമാണ് വന്നിട്ടുള്ളത്.
എന്താണ്,
2015 അത് നമുക്ക് 4 മെത്തേഡായിരുന്നു ക്ലെയിം ആയിട്ടുണ്ടായിരുന്നത് കാറിൽ. അതായത് 1/3 ഓഫ് എക്സ്പെൻസസ് അല്ലെങ്കിൽ 12% ഓഫ് ദ കോസ്റ്റ്, പിന്നെ സെൻസ് പെർ കിലോമീറ്റർ, ലോഗ് ബുക്ക് മെത്തേഡ്, അങ്ങനെ 4 2015. എന്നാൽ അത് 2016 അത് 2 മെത്തേഡ് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്.
ഏതൊക്കെയാണ് 2 പുതിയ മെത്തേഡ് എന്ന് പറയുന്നത്?
ഒന്ന് സെൻസ് പെർ കിലോമീറ്റർ ആണ്, അത് ഫ്ലാറ്റ് ആയിട്ട് 66 സെൻസ് പെർ കിലോമീറ്റർ ആണ്. രണ്ടാമത് ലോഗ് ബുക്ക് മെത്തേഡ്. അങ്ങനെ 2 മെത്തേഡ് മാത്രമേ ഈ വർഷം തൊട്ട് ടാക്സ് റിട്ടേൺ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ.
ഈ 2 മെത്തേഡുകൾ എന്താണെന്ന് ഒന്ന് പറയാമോ? ഇപ്പോ പുതുതായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി.
അപ്പൊ നമുക്ക് നമ്മുടെ കാർ വർക്ക് റിലേറ്റഡ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുകയും വരികയും ചെയ്യുന്ന നമ്മുടെ പ്രൈവറ്റ് എക്സ്പെൻസ് ആണ്, നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ 2 മെത്തേഡിൽ, അതായത് കിലോമീറ്റർ നമ്മൾ ഡയറിയിൽ എൻട്രി ചെയ്യാം.
ഓക്കെ,
അപ്പൊ നമുക്ക് മാക്സിമം 5000 കിലോമീറ്റേഴ്സ് വരെയാണ് ഒരു വർഷത്തിൽ നമുക്കത് കൊണ്ട് ഡയറി എൻട്രി കൊണ്ട് സപ്പോർട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഒരു കിലോമീറ്ററിന് 66 സെൻസ് ആയിട്ട് നമുക്ക് ഇപ്പം എത്ര കിലോമീറ്റർ ആണോ അതിന്റെ ബേസിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ അടുത്ത മെത്തേഡ് ലോഗ് ബുക്ക് മെത്തേഡാണ്. അതായത് നമുക്ക് 5000 കിലോമീറ്ററിന് മുകളിൽ ഓടുന്ന വണ്ടികൾക്കാണ് ലോഗ് ബുക്ക് അപ്ലിക്കബിൾ ആകുക. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 12 weeks ആണ് ഒരു ഫിനാൻഷ്യൽ ടാക്സ് ഓഫീസിന് ലോഗ് ബുക്ക് മുന്നിൽ വേണ്ടത്. അപ്പൊ 12 weeks കണ്ടിന്യൂസ്, അത് വർഷത്തിന്റെ ഏത് പീരീഡിലാവലും ആവാം. നമുക്ക് ബിസിയസ്റ്റ് പീരീഡ് ആണ് സാധാരണ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ആ പെർസെന്റേജ് നമ്മുടെ വെഹിക്കിൾ എത്ര മാത്രം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും പെർസെന്റ് ഓഫ് ടോട്ടൽ എക്സ്പെൻസസ്, അതായത് അതിന്റെ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ഈവൻ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം.
ഓക്കെ, വണ്ടിയുടെ എക്സ്പെൻസിന്റെ പെർസെന്റേജ് ക്ലെയിം ചെയ്യാനുള്ളതാണ്.
അതാണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ കുറച്ചിട്ട് ബാക്കി. എക്സാമ്പിൾ, ഇപ്പോൾ 90% കാർ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് 90% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസസ് ക്ലെയിം
ചെയ്യാം.
അതാണ് ഈ മെത്തേഡ്.
അപ്പൊ ഈ ഒരു മാറ്റം മാത്രമാണ് കാര്യമായി വന്നിട്ടുള്ളത് അല്ലേ?
കാര്യമായിട്ടുള്ള മാറ്റമായിട്ട് ടാക്സ് ഓഫീസിൽ വർഷം. പിന്നെ സം സോഫ്റ്റ്വെയറിലുള്ള കോഡുകൾ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടാക്സ് പേയേഴ്സിനെ ബാധിക്കുന്നതല്ല, അത് എറ്റിയോടെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഓക്കെ ഓക്കെ. പക്ഷേ ഇതിപ്പോൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്ന മിക്കവാറും എല്ലാവരും അക്കൗണ്ടന്റ് വഴിയായിരിക്കും പോകുന്നത്. പക്ഷേ സ്വന്തമായിട്ട് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള രീതി മാറ്റം വരുത്തുന്നുണ്ടെന്നുള്ള വായിച്ചിരുന്നു. ആ മാറ്റം ഇത്തവണ പ്രാബല്യത്തിൽ വരുന്നുണ്ടോ?
അതെ, ഈ കഴിഞ്ഞ 2015 വരെ ഇ ടാക്സ് എന്ന സിസ്റ്റം ആയിരുന്നു എറ്റിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം മുതലത് മൈ ഗവൺമെന്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് മൈ ടാക്സ് എന്ന സോഫ്റ്റ്വെയർ ത്രൂ ആണ് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് മാത്രമേ സാധിക്കൂ.
മൈ ഗവ് എന്നുള്ള വെബ്സൈറ്റ് വഴിയാണല്ലേ?
മൈ ഗവ് നമ്മൾ രജിസ്റ്റർ ചെയ്ത ശേഷം അതിലെ സബ് ആയിട്ട് മൈ ടാക്സ് വരും, ലിങ്ക് ചെയ്യണം. അപ്പം നമുക്ക് അതിലൂടെ മൈ ടാക്സിലൂടെയാണ് ഈ വർഷം മുതൽ ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുന്നത്.
അപ്പൊ ഈ ടാക്സും മൈ ടാക്സുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
സോഫ്റ്റ്വെയർ ചേഞ്ചസ് ആണ്. ഈ ടാക്സ് സോഫ്റ്റ്വെയർ ഫെയിലിയർ ആയിരുന്നു കഴിഞ്ഞ വർഷം, കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏറ്റവും. അത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തു വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായെന്നാണ്.
അത് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ലെന്നുള്ളതാണോ?
അതെല്ലാം ഓപ്പൺ ചെയ്തെങ്കിലും സ്റ്റിൽ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അത് ടാക്സ് ഓഫീസിൽ നിന്നും, ഇന്ന് ഞാൻ ടാക്സ് ഓഫീസിൽ നോക്കിയിരുന്നു, ഇപ്പോഴും അത് അണ്ടർ പ്രോസസ് ആണ്.
ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കുറെ റിപ്പോർട്ടുകൾ വായിച്ചത് ATO ഒരു 5 പ്രധാനപ്പെട്ട ഏരിയ ഇത്തവണ കണ്ടെത്തുകയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്ലെയിം ചെയ്യുമ്പോൾ ക്രമക്കേടുകൾ കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പിഴയും മറ്റ് ശിക്ഷകളും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ 5 പ്രധാനപ്പെട്ട മേഖലകൾ, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്?
സാധാരണ എല്ലാ വർഷവും ടാക്സ് ഓഫീസ് നമുക്ക് ഒരു വാർണിംഗ്സ് തരുന്നതാണ്, ഏത് ഏരിയ ആയിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ വർഷം അവർ 5 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കാർ റിലേറ്റഡ് എക്സ്പെൻസസ് ആണ്. രണ്ടാമത് ട്രാവൽ റിലേറ്റഡ് എക്സ്പെൻസസ്. 3, ഫോൺ. 4, ഇന്റർനെറ്റ്. 5, സെൽഫ് എഡ്യൂക്കേഷൻ. ഈ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ എംപ്ലോയീസിനെ ഡയറക്ട്ലി ബാധിക്കുന്നത്.
ഓക്കെ.
പിന്നീട് 6ാമതായ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൂടി ഇതിനകത്തുണ്ട്. അത് ഡയറക്ട് എല്ലാ ആൾക്കാർക്കും ബാധകമല്ലാത്തതുകൊണ്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ ഇത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ കാർ റിലേറ്റഡ് എക്സ്പെൻസില്?
കാർ റിലേറ്റഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് നമ്മൾ ഓൺലൈൻ ടാക്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത് എന്താണെന്നുള്ള പോയിന്റ് പോലും ക്ലിയർ അല്ല. അപ്പൊ എല്ലാ ടോട്ടൽ ഫ്രം വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത് വരെയുള്ള ആൾക്കാർ ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇല്ലീഗൽ ആയതുകൊണ്ട് അത് കൂടുതൽ 80% പീപ്പിളിന്റെ ക്ലെയിം സെൻസ് പെർ കിലോമീറ്റർ മെത്തേഡ് ATO നോട്ട് ചെയ്തു. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് അതൊരു വാർണിംഗ് ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയർ വെരിഫിക്കേഷൻ ചെയ്യാൻ അത് ക്ലിയർ ആകാവുന്ന എക്സ്പെൻസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ ആളുകൾ എന്താണ് അതിനുവേണ്ടി ചെയ്യാനുള്ളത്? അത് കൃത്യമായി ചെയ്യുന്നത്, തെറ്റ് വരുത്തില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി എന്താണ് ചെയ്യാനുള്ളത്?
അവരൊക്കെ ഡെയറി എൻട്രീസ് ഉണ്ടായിരിക്കണം, അത് വർക്കുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാമെന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ടായിരിക്കണം. ഒരു എംപ്ലോയർ മാനേജേഴ്സിനോട് ATO കോണ്ടാക്ട് ചെയ്താൽ അവർ സർട്ടിഫൈ ചെയ്യണം ഈ എംപ്ലോയിക്ക് കാറിൽ ഉപയോഗിച്ചുള്ള ജോലി ആവശ്യമുണ്ട് എന്ന് അവർ സർട്ടിഫൈ ചെയ്യണം.
ഓക്കെ, അതുപോലെ തന്നെ ട്രാവൽ റിലേറ്റഡ് എന്ന് പറഞ്ഞത് വ്യത്യസ്തമാണോ, അതെന്താണ്?
ട്രാവൽ റിലേറ്റഡ് എന്ന് പറയുന്നത് കാറ് കഴിഞ്ഞ അടുത്ത് നമ്മൾ ട്രെയിൻ അല്ലെങ്കിൽ എയർ ട്രാവൽസ് ഉണ്ടാവും, ഇന്റർ സ്റ്റേറ്റ് അങ്ങനെയുള്ള ട്രാവല്, ഫോറിൻ ട്രാവൽ, അങ്ങനെയെല്ലാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ വരും. അപ്പൊ അതിൽ ഡയറി എൻട്രി ആണ് മെയിൻ ആയിട്ട് ടാക്സ് ഓഫീസ് നോക്കുന്നത്. പിന്നീട് സപ്പോർട്ട്സും ഉണ്ടായിരിക്കണം. ഇത് ഡയറക്ട്ലി വർക്ക് റിലേറ്റഡ് ആണോ എന്നാണ് കൂടുതലായി വെരിഫൈ ചെയ്യുക. അടുത്തത് ഫോൺ യൂസേജ് ആണ്. മോസ്റ്റ് നമുക്ക് ജസ്റ്റ് നോർമൽ കോൾ, അതായത് ഷിഫ്റ്റ് ചേഞ്ചസോ അല്ലെങ്കിൽ ലീവ് എൻക്വയറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്ക് റിലേറ്റഡ് കോൾസിൽ വരുന്നതല്ല. നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ വർക്കുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കോളുകളാണ് വർക്ക് റിലേറ്റഡ് ഫോൺ കോൾസിനകത്ത് വരിക.
ഇതിൽ പലപ്പോഴും പലർക്കും സംശയമുള്ളതായി തോന്നിയിട്ടുണ്ട്, കാരണം എത്രത്തോളം നമുക്ക് നമ്മുടെ ഫോണിന്റെ യൂസേജ് എത്രത്തോളം വർക്ക് റിലേറ്റഡ് എഴുതാൻ കഴിയും, പല ജോലിക്കും പല രീതിയിലാണല്ലോ. അത് എങ്ങനെയാണ് ATO കണ്ടെത്തുന്നത് ഒരാൾക്ക് ഒരു ജോലിയിൽ എത്രത്തോളം വർക്ക് റിലേറ്റഡ് എഴുതാൻ പറ്റും എന്നുള്ളത്?
ആസ് പെർ ദ ഏരിയ ATO നോക്കുന്നു അവരുടെ ഡയറി എൻട്രിയിൽ അവരുടെ വർക്ക് എങ്ങനെയാണ്, ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് എപ്പോഴും ആവശ്യമുള്ളതാണോ, വൺസ് ഇൻ എ വൈൽ ആണോ, അതാണ് അവരെ ATO കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറി നമ്മുടെ എക്സ്പെൻസസിന്റെ ഒരു പെർസെന്റേജ് ഏതാണ് കൂടുതൽ യൂസ് അതിന്റെ ബേസിലാണ് നമ്മൾ ക്ലെയിം ചെയ്യുക.
അത് എങ്ങനെ നമുക്ക് കണക്കാക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡം?
നമുക്ക് മന്ത്ലി ബിൽസിന്റെ പെർസെന്റേജ്, അതായത് നമ്മുടെ ഡയറി എൻട്രിയിൽ നിന്ന് നമ്മൾ എത്രമാത്രം കോൾസ്, എത്ര ഔട്ട് ഓഫ് 100 കോൾസ് ഹൗ മച്ച് നമ്മൾ വർക്ക് റിലേറ്റഡ് ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ബില്ലുകൾ സൂക്ഷിച്ച് വെക്കുക, ബില്ലിൽ ഉണ്ടാകുന്ന കോൾ രജിസ്റ്ററിൽ നിന്ന് അവർക്ക് വെരിഫൈ ചെയ്യണം. അപ്പൊ അതിൽ ഒരു പെർസെന്റേജ് കണ്ടുപിടിക്കുക, അപ്പൊ വർക്ക് ഹൗ മച്ച് ഈസ് ദിസ് ഫോൺ യൂസിംഗ് ഫോർ വർക്ക് റിലേറ്റഡ് കോൾസ്, അങ്ങനെയാണ് നമ്മൾ അതിന്റെ പെർസെന്റേജ് ടാക്സ് റിട്ടേൺ ക്ലെയിം ചെയ്യുക. ഇന്റർനെറ്റ് സെയിം ഓൾമോസ്റ്റ് നമുക്ക് ഫോണിന്റെ അതേ ഒരു യൂസ് ആയിട്ടാണ് ഇപ്പൊ ഇന്റർനെറ്റ് വരിക. നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, സ്റ്റഡി ഉള്ള ആളുകളുണ്ട്, അപ്പൊ അവർക്ക് ഇന്റർനെറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ നമ്മൾ വർക്കുമായിട്ട് ഇന്റർനെറ്റ് എത്രമാത്രം യൂസ് ചെയ്യുന്നു എന്നുള്ള റെക്കോർഡ് നമ്മൾ ഡയറി എൻട്രീസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ഇൻവോയ്സസ് നമ്മള് സർവീസ് പ്രൊവൈഡറുടെ ബില്ലില് ആ പെർസെന്റേജ് നമുക്ക് ടാക്സ് റിട്ടേൺ ക്ലെയിം ചെയ്യാം.
ഓക്കെ, ഇതിലൊരു സംശയം തോന്നി, ഇപ്പൊ എല്ലാം ഡയറി എൻട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും. എത്ര സമയം വർക്ക് ചെയ്യുന്നുള്ള കൃത്യമായി നമുക്ക് എപ്പോഴും ഡയറിയിൽ എഴുതി വെക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ?
എത്ര അവേഴ്സ് ഒന്നും അല്ല അതിനകത്ത് വരിക. സാധാരണ എത്ര ഒരു മന്ത്ലി എത്ര ദിവസം നമ്മൾ ആ ഇന്റർനെറ്റ് പെർ ഡേ യൂസ് ചെയ്യുന്നു, ആവറേജ് അങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ നോട്ട് ചെയ്ത് നോക്കാം.
അപ്പൊ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും എന്തെങ്കിലും ഒരു രേഖ അല്ലെങ്കിൽ ഒരു കണക്ക് കൃത്യമായി നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ട അത്യാവശ്യമാണെന്നാണോ?
അത്യാവശ്യമാണ്. ടാക്സ് ഓഫീസ് ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ഡിസലവ് ചെയ്യാം.
ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ടാക്സ് ഓഫീസ് ആവശ്യപ്പെടുക എന്നൊരു സാഹചര്യം വരുന്നത് റാൻഡം ആയിട്ടാണോ അവരിത് പരിശോധിക്കുന്നത്, എങ്ങനെയാണത്?
അതിനാണ് ഇവർ വാർണിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. റാൻഡം ആയിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. പിന്നെ അവർക്ക് സെർട്ടൺ ലിമിറ്റ്സ് ഉണ്ടാവും എല്ലാ വർഷവും. ഒരു ലിമിറ്റിന് മുകളിൽ ക്ലെയിം ചെയ്യുന്ന ആളുകളെ ആയിരിക്കും അവർ ഫസ്റ്റ് പോയിന്റിൽ ടാർഗറ്റ് ചെയ്യുക. അതുപോലെ റാൻഡം പിക്കപ്പിലും നമ്മൾ അതിനകത്ത് പെടാവുന്നതാണ്.
ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, ഇപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ സംശയങ്ങൾ വരും പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള എക്സ്പെൻസസ് ആണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതെന്ന്?
വർക്ക് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത് മൂന്ന് കാറ്റഗറിയിലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ATO വെബ്സൈറ്റിൽ നിന്ന്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റഡി നമ്മുടെ കറന്റ് വർക്കുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരിക്കണം.
ഓക്കെ.
രണ്ടാമത് ഇത് ഈ നമ്മൾ കറന്റിൽ വർക്ക് ചെയ്യുന്ന ജോലിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. മൂന്നാമത് നമുക്ക് നമ്മളെ എക്സിസ്റ്റിംഗ് ജോബിൽ ഒരു ഇൻക്രീസ് ഇൻ ഇൻകമോ അല്ലെങ്കിൽ കറന്റ് വർക്കിൽ ഒരു പ്രൊമോഷണൽ പോസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കണം.
ഇത് മൂന്നും വേണമെന്നാണോ, ഏതെങ്കിലും ഒന്ന് മതി?
മൂന്നിന് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തതായിരിക്കണം ഈ സെൽഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.
ഓക്കെ.
അതിൽ അല്ലാത്തത് നമ്മൾ ഈസി ആയിട്ട് അതർ സൈഡ് നോക്കിയാൽ ഒരു പുതിയ ജോലി കിട്ടുന്നതിന് വേണ്ടി പഠിക്കുന്നത് നമുക്ക് സെൽഫ് എഡ്യൂക്കേഷനിൽ വരികയില്ല.
ഓക്കെ.
രണ്ടാമത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒരു വേറൊരു ലെവലിലേക്ക് മാറ്റുന്നത് നമുക്ക്, അതായത് എക്സാമ്പിൾ ടീച്ചർ സ്റ്റഡിങ് ഇൻ ലോ, അത് നമുക്ക്
എഡ്യൂക്കേഷനിൽ
വരികയില്ല.
ഓക്കെ.
അതുപോലെ ഒരു പുതിയ ഇൻകം ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ജോബ് ചേഞ്ചസ്, അപ്പൊ അത് നമുക്ക്, അതുകൊണ്ടാണ് പല നേഴ്സസും ഓസ്ട്രേലിയയിൽ അഡാപ്റ്റേഷൻ കോഴ്സസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ നമ്മുടെ മേഖലയുമായി, നമ്മളിപ്പോ ചെയ്യുന്ന ജോലിയുമായി നേരിട്ട് ബന്ധമുണ്ടാവുകയും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ വൈസോ മെച്ചമുണ്ടാകുകയാണെങ്കിൽ മാത്രമേ
പറ്റുള്ളൂ.
എത്രത്തോളം അതിനുവേണ്ടി ചിലവാക്കാം, അങ്ങനെയുള്ള ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ലിമിറ്റ് കൊണ്ടുവരുന്നതായി നേരത്തെ ചില റിപ്പോർട്ടുകൾ, ബജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ.
ലിമിറ്റ് അറ്റ് ദ മൊമെന്റ് അവർ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം നിലവിൽ അത് ക്വാളിഫിക്കേഷന്റെ ഇത് വാച്ച് വരുന്ന നമുക്ക് ലിമിറ്റ് കൂടിയാൽ ടാക്സ് ഓഫീസ് നമ്മോട് സപ്പോർട്ട് ആവശ്യപ്പെടും.
ഓക്കെ.
അത് ഡിപ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണ്. അത് ഓരോ എഡ്യൂക്കേഷനും ഓരോ ലെവൽ ഓഫ് എക്സ്പെൻസസ് ഉണ്ടല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പൈലറ്റ്സ് ഉണ്ട്, അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ബിൽസ് എന്ന് പറയുന്നത് 70-80,000 ഒക്കെ ആയിരിക്കും. അറ്റ് ദ മൊമെന്റ് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, പക്ഷേ ഡയറക്ട്ലി ദ ഹാവ് ടു പ്രൂവ് ഇറ്റ്സ് റിലേറ്റഡ് ടു ദ
സ്വാഭാവികമായിട്ട് ഈ ഒരു അഞ്ച് കാര്യങ്ങളായിരുന്നു എ ടി ഒയും ഏറ്റവും അധികം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും വാർത്തയായി വന്നുകൊണ്ടിരുന്നത്, അതിന്റെ സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനമായി എന്തായാലും ഈ വർഷം ടാക്സ് ഇങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് എടുത്തു പറയാവുന്ന എന്തായിരിക്കും?
മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ ഇൻകം, അതായത് മിക്കവാറും ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അത് മിക്കവാറും പേരും ചെറിയൊരു എമൗണ്ട് ആണെന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷെ എറ്റിഒയിലെ സിസ്റ്റം മാച്ചിങ് വരുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി ലെറ്റർ വരികയും പിന്നീട് വാണിംഗ് ആയിട്ട് മാറുകയും പലർക്കും പാനിക്കായി വന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എല്ലാ ഇൻകവും നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം,
എത്ര ചെറുതാണെങ്കിൽ പോലും.
കാരണം എറ്റിഒ ഡാറ്റ മാച്ചിങ് ബേസിൽ ഓരോ എമൗണ്ട് അത് പേഴ്സണൽ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. കാരണം രണ്ടോ മൂന്നോ ഡോളർ ആണെങ്കിൽ പോലും നമ്മൾ ടാക്സ് റിട്ടേണുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അത് മാച്ച് ചെയ്യാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെറ്ററാണ് റിസീവ് ചെയ്യുന്നത്. പിന്നെ പലരും പല എംപ്ലോയ്മെന്റ്സ് ഉണ്ട്, ഒന്നോ രണ്ടോ ഏജൻസി ഷിഫ്റ്റ് ഒക്കെ വിട്ടിട്ട് അത് നമ്മൾ മറന്നുപോകും. അപ്പൊ എംപ്ലോയ്മെന്റ് അതൊക്കെ ഒരു ഓഡിറ്റിലേക്ക് വരാവുന്ന റീസൺസ് ആണ്. വൺസ് ഇങ്ങനെ ലെറ്റർ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളോട് സപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. പിന്നെ യൂബർ ഡ്രൈവേഴ്സ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഒരുപാട് ഒരുപാട് മലയാളികൾക്ക് താല്പര്യമുള്ള വിഷയമായിരിക്കും. ഒരുപാട് പേര് ഊബർ കാറുകൾ ഇപ്പോൾ ഓടിക്കുന്നുണ്ട്.
അവർക്കെ ജി എസ് ടി മസ്റ്റ് ആണ് ഇപ്പോൾ 1st of August 2015 മുതൽ ഏറ്റവും. അപ്പൊ എല്ലാവരും എ ബി എൻ നമ്പർ എടുക്കുകയും ജി എസ് ടി രജിസ്റ്റർ ചെയ്യുകയും ബാസ് ലോഡ് ചെയ്യുകയും ചെയ്യണം 3 മാസം കൂടുമ്പോൾ. ഈ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുകയും അത് എന്ത് എല്ലാ പോയിന്റുകളും നോട്ട് ചെയ്യുകയും ടാക്സ് ഏജൻസുമായിട്ട് ബന്ധപ്പെടുന്നവർ ടാക്സ് ഏജന്റുമായിട്ട് അവരുടെ പോയിന്റുകളെല്ലാം മനസ്സിലായതിനു ശേഷം മാത്രമേ ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യാവൂ.
മുൻ വർഷങ്ങളിൽ ഊബർ ടാക്സി ഓടിക്കുന്നവർക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്?
എല്ലാവർക്കും ടാക്സ് ഓഫീസ് ലെറ്റർ അയക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലം 99% പീപ്പിൾസിനും ഓൾറെഡി ലെറ്റർസ് ഏറ്റവും അയച്ചു കഴിഞ്ഞു.
ഓക്കെ, അതിലൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഊബർ ഇപ്പോഴും നിയമവിധേയമല്ല. ഇപ്പോൾ വിക്ടോറിയ തന്നെ എടുക്കുകയാണ്, താങ്കളുടെ സംസ്ഥാനം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും ലീഗലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലീഗലായിട്ടല്ലാതെ തന്നെ ഊബർ ഓടിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ഇത് ബാധകമാണോ?
ഇത് സൈഡ് ടാക്സ് റിട്ടേൺ ആൻഡ് ഇൻകം ബേസ്ഡ് ആണ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ടാക്സി ലോയും ലോക്കൽ ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ എബിൻ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ടാക്സ് റിട്ടേൺ ചെയ്യുന്നുള്ളത് എറ്റിഒയുടെ ഒരു ലോ അനുസരിച്ച് ഇൻകം ടാക്സ് റൂളിംഗിൽ വരുന്നതാണ്.
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണെന്ന് തോന്നുന്നു. എന്തായാലും നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയത്ത് ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ശ്രീ സജി ജോൺ.
നന്ദി ദിജു, താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.